2022 നവംബർ 29 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ശശി തരൂരും ബലൂണും ചില്ലറ രാഷ്ട്രീയവും. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ശശി തരൂർ സംസ്ഥാന കോൺഗ്രസിലെ പുതിയ താരമായി വളരുന്ന കാഴ്ച നിരീക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച ഇതേ കോളത്തിൽ. ഈ ആഴ്ചയെത്തുമ്പോൾ ആ കാഴ്ചയ്ക്ക് പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുന്നു. അത് സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. കേരളത്തിലെയോ ഇന്ത്യയിലെയോ കക്ഷിരാഷ്ട്രീയ വൃത്തങ്ങൾക്കുള്ളിൽ കെട്ടിയിടപ്പെടേണ്ട നേതാവാണ് ശശി തരൂരെന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് തരൂരിനെക്കുറിച്ച് സാമാന്യ ധാരണയില്ലാത്തവർ മാത്രമാകും. 2009 തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ആശീർവാദത്തോടെ വന്നിറങ്ങിയപ്പോൾ മുതൽ കേരളീയ സമൂഹം അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് വിശ്വപൌരൻ എന്നാണ്. ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യക്കാരൻ എന്ന ഗ്ലാമർ പരിവേഷവും കൊണ്ടാണ് ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളിക്കാനിറങ്ങിയത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ രാഷ്ട്രീയ ഗോതയിൽ പയറ്റിയ രാഷ്ട്രീയ അഭ്യാസിയല്ലാത്ത ശശി തരൂരിന്റെ വരവിൽ പലരും നെറ്റിചുള്ളിച്ചു. അടിമുടി രാഷ്ട്രീയം തുളുമ്പി നിൽക്കുന്ന കേരളീയ പൊതുബോധത്തിലേക്ക് ആഗോളവൽക്കരണ യുഗത്തിൽ അടിച്ചുകയറ്റപ്പെട്ട ആദ്യ കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാരൻ എന്ന് ശശി തരൂരിനെ വിശേഷിപ്പിക്കാനാവും. അതിന്റേതായ ഒരുതരം അരാഷ്ട്രീയത തിരുവനന്തപുരം മണ്ഡലത്തെ പൊതിഞ്ഞുകിടന്നിരുന്നു. തിരുവനന്തപുരത്തെ ചില പരിണിത പ്രജ്ഞരായ കോൺഗ്രസ് നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ മറച്ചുപിടിക്കാനാവുന്ന കൌശലം ശശി തരൂർ പയറ്റുകയും വലിയൊരളവിൽ വിജയം വരിക്കുകയും ചെയ്തു. തലസ്ഥാന നഗരിയിലെ ഉയർന്ന മധ്യവർഗ സമൂഹത്തിന്റെ പൊങ്ങച്ച പരിലാളനകൾക്ക് പാകപ്പെടുന്ന വ്യക്തിത്വം, കാഴ്ചയിലെ സുമുഖത, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പോന്ന പാകത എന്നിവയെല്ലാം ശശി തരൂരിന്റെ വിജയമുറപ്പാക്കാൻ പോന്ന ചേരുവകളായിരുന്നു. അങ്ങനെ ശശി തരൂർ 2009 വിജയിച്ചു. അതിന് തുടർ വിജയങ്ങൾ ഉണ്ടാക്കാനും മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹത്തെ തുണച്ചിട്ടുള്ളത്. 2014-19 അദ്ദേഹം വിജയിച്ചു. 2009 വിജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ശേഷമുള്ള ശശി തരൂരിന്റെ ജീവിതശൈലിയൊക്കെ അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം ഉയർത്തിയ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം സമ്പന്ന വർഗത്തിന്റെയോ അല്ലെങ്കിൽ ഉയർന്ന ഇടത്തരം വർഗത്തിന്റെയോ ഇടയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടാൻ പോന്നവയായിരുന്നു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രതിനിധിയായതുകൊണ്ട് മാത്രം അത് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കി. 2014 വിജയത്തിനകത്തും തരൂരിന് നേരിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വിജയിച്ചു പോയ ശേഷം ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പുതിയൊരു കോർപ്പറേറ്റ് രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയെടുത്തെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്ന ചാരിറ്റി ധനസഹായ പ്രവർത്തനങ്ങളുടെ വാർപ്പ് മാതൃക രാഷ്ട്രീയത്തിലും പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുത്തു തിരുവനന്തപുരത്തിന്റെ MP എന്ന് പലരും പറയുന്നു. ഒന്നന്വേഷിച്ചാൽ അറിയാനാവുന്ന വസ്തുത, തിരുവനന്തപുരത്തിന്റെ ഈ MP ഓഫീസ് സാധാരണ കോൺഗ്രസുകാർക്ക് പോലും അപ്രാപ്യമാണ് എന്നുള്ളതാണ്. മണ്ഡലത്തിലെ ദൈനംദിന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുഷ്കരമായ സംഗതിയാണ്. തരൂർ തുടർച്ചയായി മൂന്നാമതും വിജയിച്ച ശേഷമാണ് MP ഓഫീസ് അങ്ങേയറ്റം പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറിയിട്ടുള്ളത്. മണ്ഡലത്തെ മറന്നുപോയ MP എന്ന പഴി കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ശക്തമാവുകയും അതിലുള്ള അമർഷം കനപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന സന്ദർഭത്തിലാണ് AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വരുന്നതും ശശി തരൂർ താരമാകുന്നതും മറ്റും. എന്നാൽ മറുവശത്താകട്ടെ, ശശി തരൂരിന്റെ ഗ്ലാമർ അനുദിനം കൂടി വന്നിട്ടേയുള്ളൂ. അന്താരാഷ്ട്ര തലത്തിലെ ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരൻ എന്ന സെലിബ്രിറ്റി പരിവേഷം, പാണ്ഡിത്യം നിറഞ്ഞ പ്രഭാഷണത്തിലൂടെ പേരെടുത്തയാൾ, സംഘപരിവാർ ഉയർത്തുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിന്റെ നിശിത വിമർശകൻ എന്നിങ്ങനെയെല്ലാമുള്ള വഴികളിലൂടെ ശശി തരൂരിന് സാംസ്കാരിക പൊതുമണ്ഡലത്തിലും സ്വീകാര്യത ഏറിക്കൊണ്ടിരുന്നു. കേരളത്തിൽ അതിന്റെ അനുരണനം സ്വാഭാവികമാണ്. AICC തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അത് വിജയത്തോടടുത്ത തോൽവിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. സമൂഹമാധ്യമങ്ങളിലൂടെ ശശി തരൂരിന് താരപരിവേഷം നേടിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയ നേതാവ് എന്ന പ്രതിച്ഛായ തരൂരിൽ നിന്ന് അകന്നുതന്നെ നിൽക്കുന്നു. അതിന്റെ പ്രതിഫലനമെന്നോണം അദ്ദേഹത്തിന്റെയും കേരളത്തിലെ മുഖ്യധാര കോൺഗ്രസ് നേതാക്കളുടെയും രാഷ്ട്രീയ നിലപാടുകളിലും വലിയ വൈരുദ്ധ്യം പ്രകടമാവുകയാണ്. ഉദാഹരണത്തിന്, തെക്കുവടക്ക് അർദ്ധ അതിവേഗ റെയിൽവേ ലൈൻ പദ്ധതി കാര്യം നോക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ അളവിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുയർത്തിവിട്ട ഒന്നാണ് ഈ പദ്ധതി. ഇതിലെ ജനവികാരത്തോടെ ഏറെക്കുറെ പൂർണ്ണമായും മുഖം തിരിച്ചു നിന്നു ശശി തരൂർ. ഇടതുപക്ഷത്തിന് അവരുടെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ പ്രകടന പത്രികാ വാഗ്ദാനമെന്ന നിലയിൽ സിൽവർ ലൈൻ പദ്ധതിയെ തുണച്ചേ മതിയാവൂ. അപ്പോൾ പോലും പല ഇടതുപക്ഷ നേതാക്കളും മനസ്സിൽ ചില്ലറ ശങ്കകളൊക്കെ പ്രകടിപ്പിക്കാതിരുന്നില്ല. ശശി തരൂർ അങ്ങനെയല്ലാത്തിടത്താണ് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് സംസ്കാരം പ്രതിധ്വനിക്കുന്നതായി തോന്നിപ്പോവുക. ശശി തരൂർ എന്താവരുതായിരുന്നു? ശശി തരൂരിന്റേത് തീർച്ചയായും വിശ്വപൌരൻ പരിവേഷമാണ്. വലിയ എഴുത്തുകാരൻ, അന്താരാഷ്ട്ര തലത്തിലെ ശ്രദ്ധേയനായ പ്രഭാഷകൻ, ആഴമേറിയ ചിന്തകൻ, ദേശീയവും അന്തർദേശീയവുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വ്യക്തമായ ദിശാബോധവും കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്ന വ്യക്തി. അതിലൊരു ഇടതുപക്ഷ വീക്ഷണം പ്രകടമാവുക സ്വാഭാവികം. ഇന്ത്യയുടെ ഫെഡറൽ തത്വസംഹിതയെക്കുറിച്ചും അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം ജനാധിപത്യപരമായ അപഭ്രംശങ്ങളെക്കുറിച്ചുമൊക്കെ ശശി തരൂരിന്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ തീർച്ചയായും പ്രശംസാവഹമാണ്. വഴികാട്ടിയാണ് ഇന്ത്യൻ സമൂഹത്തിന് അവയെല്ലാം എന്നതിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയെല്ലാമുള്ളൊരു വ്യക്തി തീർത്തും സങ്കുചിത മനസ്സോടെ കേരള രാഷ്ട്രീയത്തിൽ കളിക്കാനിറങ്ങുന്നുവെന്ന തോന്നലാണ് സമീപ ദിവസങ്ങളിലെ കലാപ്രകടനങ്ങൾ വിളിച്ചോതുന്നത്. KPCC എന്ന് പറയുന്നത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാനത്തെ സംഘടനാപരമായ ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് സംഘടനാബോധം പ്രകടിപ്പിക്കുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ജനാധിപത്യ ബോധം പ്രകാശിക്കുക. KPCC നേതൃത്വത്തെ അറിയിക്കാതെ, കോഴിക്കോട്ടെ DCCയോട് പോലും ആലോചിക്കാതെ, കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചതിലെ ഔചിത്യക്കുറവിനേക്കാൾ അത് അതിനു മുൻപ് മാധ്യമങ്ങളിലൂടെ മാർക്കറ്റ് ചെയ്ത ഔചിത്യക്കുറവാണ് സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോഴത്തെ കോളിളക്കങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയത് എന്ന് വേണം കരുതാൻ. ഇവിടെയുള്ള നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ആരും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശാവഹമല്ല. എന്തൊക്കെ പറഞ്ഞാലും VD സതീശൻ കേരളത്തിലെ മികച്ച പാർലമെന്റേറിയനും രാഷ്ട്രീയ സംഘാടകനും നല്ലപോലെ വായനയും അറിവും ഇന്ധനമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോന്ന നേതാവുമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയോട് രാഷ്ട്രീയ സംവാദത്തിലൂടെ ഏറ്റുമുട്ടാൻ പറ്റിയ ഏറ്റവും സാധ്യമായ ഇടം നിയമസഭാതലമാണ്. അവിടെ ഭരണകക്ഷിയെ കീറിമുറിക്കാൻ പോകുന്ന വാക്ചാതുരിയും നയചാതുരിയും സതീശനുണ്ട്. വിഷയാവതരണം വഴി പിഴച്ചുപോകാതിരിക്കാൻ നടത്തുന്ന ഗൃഹപാഠവും പ്രശംസനീയമാണ്. താഴെത്തട്ട് മുതൽ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നുവന്ന നേതാക്കൾ തന്നെയാണ് കെ സുധാകരനായാലും രമേശ് ചെന്നിത്തലയായാലും മറ്റ് കേരളത്തിലെ ഏത് നേതാവായാലും. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അവഗാഹവും ആഴവും കൈമുതലാക്കിയ നേതാക്കളെയെല്ലാം അകറ്റി നിർത്തുന്നതിൽ ഒരുതരം അരാഷ്ട്രീയ കൌശലമുണ്ട്. ശശി തരൂരിനെ കൊണ്ട് ആരിതൊക്കെ ചെയ്യിച്ചാലും അതൊന്നും നല്ലതിനാവില്ല. കെ സുധാകരനൊക്കെ പ്രവർത്തക സമരങ്ങൾക്ക് വീര്യം കൊടുത്ത് സമരഭൂമികകളിൽ ഇറങ്ങിയ ചരിത്രമുള്ളയാളാണ്. യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാനത്ത് നയിക്കുന്ന ഷാഫി പറമ്പിലിനെ നോക്കൂ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് പോരാടുമ്പോൾ സംഘടനയ്ക്കുണ്ടാക്കിക്കൊടുക്കുന്ന ആവേശമുണ്ട്. അത് ഇടതുപക്ഷ നേതാക്കളാണ് വളരെ ശക്തിയായി കാഴ്ചവെക്കാറുള്ളത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെയും CPIയുടെയും മറ്റും മുൻനിര നേതാക്കളല്ലേ സെക്രട്ടേറിയറ്റ് നടയിൽ സോളാർ വിവാദകാലത്ത് സമരം കിടന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ സമരങ്ങൾ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിന് പിൻപറ്റാനായിട്ടുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അച്യുതാനന്ദന് വേറിട്ട ഇടമുണ്ട്. പ്രതിപക്ഷം സമരങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ചലനാത്മകമാകണമെന്ന അഭിപ്രായങ്ങളോടൊക്കെ യോജിക്കുമ്പോഴും സമൂഹമാധ്യമങ്ങളിലൂടെ മാത്രം രാഷ്ട്രീയ താരപരിവേഷം സിദ്ധിക്കുന്ന ചില കോർപ്പറേറ്റ് സംസ്കാരത്തിന് സാമൂഹ്യ പൊതുബോധം അടിപ്പെട്ടു പോകുന്നത് ആശാവഹമായി തോന്നുന്നില്ല. ശശി തരൂരിന്റേത് ഒരുതരം അർബൻ എലീറ്റ് ക്ലാസിന്റെ പരിവേഷമാണെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും വർദ്ധിച്ചുവരുന്ന ഉയർന്ന മധ്യവർഗ സമൂഹത്തെ ആകർഷിക്കാൻ പോകുന്ന സിദ്ധികളൊക്കെ വശമുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനെ കോൺഗ്രസ് ആ അർത്ഥത്തിൽ വിശാലമായി ഉപയോഗപ്പെടുത്തുകയും വേണം. അതിന് ശശി തരൂരും ശരിയായ നിലയിലും കളങ്കമില്ലാതെയും പാകപ്പെടുമ്പോഴാണ് രാഷ്ട്രീയത്തിന് വൃത്തി കൈവരിക. കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ശശി തരൂർ മാത്രമാണ് പോംവഴിയെന്നൊക്കെ പറയുന്നത് ഇന്നത്തെ നിലയിൽ അർത്ഥശൂന്യമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ തള്ളിപ്പറയരുത്, അദ്ദേഹത്തെ ഉൾക്കൊള്ളണം. എന്നാൽ ശശി തരൂരും മാനസികമായി കോൺഗ്രസിനോട് പാകപ്പെടേണ്ടതുണ്ട്. VD സതീശൻ ഇടതുകോട്ടയായ പറവൂരിൽ അട്ടിമറി വിജയം 2001 നേടിയ ആളാണ്. അതിപ്പോൾ തുടർച്ചയായ വിജയത്തിലൂടെ സ്വന്തം മണ്ഡലമാക്കി അദ്ദേഹം മാറ്റി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയനേട്ടം സതീശന്റെ സംഘാടക മികവിനും അവകാശപ്പെട്ടതാണ്. സിൽവർ ലൈൻ വിരുദ്ധ വികാരമൊക്കെ അതിൽ അലയടിച്ചിട്ടുണ്ട്. കെ സുധാകരന്റെ നേതൃത്വത്തിലല്ലേ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ അടുത്തിടെ കോൺഗ്രസ് വിജയിച്ചത്? കോൺഗ്രസുകാരുടെ സങ്കുചിത ഗ്രൂപ്പ് രാഷ്ട്രീയ കളിക്ക് ശശി തരൂരിനെ പോലെ ഒരു വലിയ മനുഷ്യൻ വഴങ്ങിക്കൊടുക്കുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല, അത് സ്വയം ചെറുതാകലാണ്. തലസ്ഥാനത്തെ അടിത്തട്ടിലെ കോൺഗ്രസ് അണികൾക്കും സ്വീകാര്യനാവാനുള്ള പാകപ്പെടൽ ശശി തരൂരിൽ സംഭവിക്കണം. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തരൂരിനെതിരെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട തിരുവനന്തപുരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു ചെറിയ നേതാവായ തമ്പാനൂർ സതീഷിനെ ജനറൽ ആശുപത്രിയിലെ ആശുപത്രി വികസന സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലുള്ള ചെറിയ മനസ്സ് പ്രകടിപ്പിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. MPയുടെ പ്രതിനിധിയായി സതീഷിനെ നിയമിച്ച തരൂർ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയതും സതീഷ് പരസ്യമായി തരൂരിനെതിരെ ആഞ്ഞടിച്ചതുമൊക്കെ തിരുവനന്തപുരത്ത് കേട്ടു. ശശി തരൂരിന് മുന്നിൽ തമ്പാനൂർ സതീഷ് ഒന്നുമല്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള സങ്കുചിത പകപോക്കൽ സംഭവിച്ചത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിന്റെ മറ്റൊരു വിശാല പതിപ്പായിട്ടേ ഇപ്പോൾ നടന്നുവരുന്ന കോൺഗ്രസിലെ വിഴുപ്പലക്കലിനെ കാണാനാവൂ.